السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، سهودرنا له إمام ابن رجب الحنبلي رحمه الله، അദ്ദേഹം അൽ അർബഊന നവവിയ എന്ന ഇമാം നവവിയുടെ 42 ഹദീസുകൾ ഉൾക്കൊള്ളുന്ന കിതാബിന്റെ കൂടെ കൂട്ടിച്ചേർത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 8 ഹദീസുകളാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അതിൽ മൂന്നാമത്തെ ഹദീസ് അർബഊന നവവിയയിലെ 42 കൂട്ടിയാൽ 45-ാമത്തെ ഹദീസ്. عن جابر بن عبد الله أنه سمع رسول الله صلى الله عليه وسلم عام الفتح وهو بمكة يقول إن الله ورسوله حرم بيع الخمر والميتة والخنزير والأصنام. جابر بن عبد الله رضي الله عنه إنما هنا صحابي فرين أنه سمع رسول الله صلى الله عليه وسلم عام الفتح وهو بمكة يقول الله ان الرسول صلى الله عليه وسلم فتحين ورشم عام الفتح مكم وجيت ورشم وهو بمكة اوردن مكة الى ايركي പറയുന്ന ദൈ ഞാൻ കേട്ടു. ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഇന്നല്ലാഹ വ റസൂലഹു ഹറമ, തീർച്ചയായും അല്ലാഹും അവന്റെ റസൂലും ഹറാമാക്കിയിരിക്കുന്നു, നിഷിദ്ധമാക്കിയിരിക്കുന്നു. ബൈ അൽ ഖംറി വൽ മൈതതി വൽ ഖിൻസീരി വൽ അസ്നാം, അല്ലാഹും അവന്റെ റസൂലും ഹറാമാക്കിയിരിക്കുന്നു. ബൈ അൽ ഖംറി, മദ്യം വിൽക്കുക. വൽമൈത്തതി, അതുപോലെ ശവം വിൽക്കുക. വൽഖിൻസീർ, പന്നിയെ വിൽക്കുക. വൽ അസ്നാം, ബിംബങ്ങൾ വിൽക്കുക. മദ്യം, ശവം, പന്നി, ബിംബങ്ങൾ എന്നിവ വിൽപ്പന നടത്തുന്നത് അള്ളാഹുവും അവന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമാക്കിയിരിക്കുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഫഖീല, അപ്പോൾ നബിയോട് ഇങ്ങനെ ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, അറഅയ്ത, താങ്കൾ പറഞ്ഞു തന്നാലും, ഷുഹൂമൽ മൈത, ശവത്തിന്റെ അതിന്റെ കൊഴുപ്പ്, അതിനെക്കുറിച്ച് പറഞ്ഞു തന്നാലും, فانه يطلى بها السفن, അതുകൊണ്ട് കപ്പലിന്റെ ഭാഗങ്ങൾ അതുകൊണ്ട് തേക്കുകയും അത് വെള്ളം തട്ടി കേടുപാട് വരാതിരിക്കാനുള്ള അതിന്റെ ഒരു പ്രവർത്തനം ഈ ശഹ്മ കൊണ്ട്, മയ്യത്തിന്റെ ശവത്തിന്റെ കൊഴുപ്പ് കൊണ്ട് നടത്താറുണ്ട്. വയുദ്ദഹനു ബിഹ അൽ ജുലൂദ്, അതുപോലെ തോലുകൾ അത് തേക്കാറുണ്ട്, അഥവാ അതിന് മിനുസം വരാൻ വേണ്ടി കട്ടിയുള്ള ഉറപ്പുള്ള തോലുകൾ, അതിന് മിനുസം വരാൻ വേണ്ടി ഈ ശരിയായ രൂപത്തിൽ അറുക്കപ്പെടാത്ത അല്ലെങ്കിൽ ചത്തിട്ടുള്ള ജന്തുക്കളുടെ ശരീരത്തിലെ കൊഴുപ്പ് ഉപയോഗിക്കാറുണ്ട്. മാത്രമല്ല, വയസ്തസ്ബിഹു ബിഹന്നാസ്, ജനങ്ങൾ അതുകൊണ്ട് വെളിച്ചം കൊളുത്താറുമുണ്ട്, അഥവാ വിളക്ക് കത്തിക്കാനും ഇത് ഉപയോഗിക്കാറുണ്ട്. ചത്ത അല്ലെങ്കിൽ നജസായ മയ്യത്തായ മാംസങ്ങളുടെ, മൃഗങ്ങളുടെ കൊഴുപ്പ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദ്യവും ശവവും പന്നിയും ബിംബങ്ങളും വിൽപ്പന നടത്തുന്നത് ഹറാമാണെന്ന് പറഞ്ഞപ്പോഴുള്ള ചോദ്യമാണ്. അല്ലാഹുവിന്റെ റസൂലെ, അതിന്റെ കൊഴുപ്പിനെ കുറിച്ച് എന്താണ് താങ്കൾ പറയുന്നത്? കാരണം അത് കപ്പൽ നിർമ്മാണത്തിന് അതിന്റെ ചില ഭാഗങ്ങൾ അത് തേക്കാൻ ഉപയോഗിക്കും. അതുപോലെ തോലുകൾ ഉറപ്പുള്ള കാഠിന്യമുള്ള തോലുകൾ അതൊന്ന് മൃദുവാക്കാൻ വേണ്ടി മിനുസപ്പെടുത്താൻ വേണ്ടി ഇത് ഉപയോഗിക്കാറുണ്ട്. ജനങ്ങൾ വിളക്ക് കൊളുത്താൻ വേണ്ടിയും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഹുവ ഹറാം, ലാ പാടില്ല, ഹുവ ഹറാം, അത് ഹറാമാകുന്നു. ثم قال رسول الله صلى الله عليه وسلم എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഖാതലല്ലാഹു ലിയഹൂദ്, അല്ലാഹു യഹൂദികളെ ശപിക്കട്ടെ, ഇന്നല്ലാഹ ഹറമ അലൈഹിമുശ്ഹൂം, അല്ലാഹു അവർക്ക് കൊഴുപ്പ് ഹറാമാക്കി, ثم باعوه فاكلوا ثمنه, എന്നാൽ അവർ എന്ത് ചെയ്തു, അജ്മലൂഹു, അത് അവരത് കത്തിക്കുകയും അവരത് ചൂടാക്കി ഉരുക്കുകയും എന്നിട്ട് സുമ ബാഉഹു, അത് വിൽക്കുകയും, ഫഅകലു സമന, എന്നിട്ട് അതിന്റെ വില അവർ തിന്നുകയും ചെയ്തു, അത് ഭക്ഷിക്കുകയും ചെയ്തു. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണിത്. ഈ ഹദീസിൽ ഒരുപാട് വിധിവിലക്കുകൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു. നോക്കൂ, ആദ്യം തന്നെ ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു എന്താണ് ഈ ഹദീസിന്റെ തുടക്കത്തിൽ പറയുന്നത്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമുൽ ഫത്ഹിൽ, മക്ക വിജയത്തിന്റെ നാളിൽ പറയുന്നത് കേട്ടുവെന്ന്. ആ കാലം എന്ന് പറഞ്ഞാൽ ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് പുതുതായി കടന്നു വന്ന കാലമാണ്. അവർ പൊതുവെ മുശ്രിക്കുകളായിരിക്കെ ഒരുപാട് ഹറാമുകൾ, അത് ഹറാമാണെന്നറിയാതെ അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ അത് പ്രവർത്തിച്ചു വരുന്നവരാണ്. അവർക്ക് ഹറാമും ഹലാമിലുമില്ല. അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യങ്ങൾ, ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിനർത്ഥം ആ സമയത്താണ് ഈ നാല് കാര്യങ്ങൾ ഹറാമായിട്ടുള്ളൂ എന്നല്ല. അള്ളാഹു ഹറാമാക്കിയിരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തല്ല, ആ സമയത്ത് മാത്രമേ ഇത് നാലും ഹറാമായിട്ടുള്ളൂ എന്നല്ല. മറിച്ച് ധാരാളം പേർ ഇസ്ലാമിലേക്ക് വന്ന് ആ സമയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അക്കാര്യം ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. നാല് കാര്യങ്ങളുടെ വിൽപ്പന അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ ഹറാമാക്കുകയുണ്ടായി. ഒന്ന്, അൽ ഖംർ, കള്ള്, മദ്യം. മദ്യം എന്നത് അതിനെക്കുറിച്ച് പറയപ്പെട്ടിട്ടുള്ളത് ഉമ്മുൽ ഖബായിസ്, എല്ലാ മ്ലേച്ഛമായ വൃത്തികെട്ട തിന്മകളുടെയും മാതാവ് എന്ന് പറയപ്പെട്ടിട്ടുള്ള തിന്മയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ഇൻഷാല്ലാ അടുത്ത ഹദീസ് വിശദീകരിക്കുമ്പോൾ നമുക്ക് പറയാം. അടുത്ത ഹദീസിലും മദ്യത്തെക്കുറിച്ചുള്ള ചില പാഠങ്ങളുണ്ട്. രണ്ടാമത്തേത് മൈത്തത്താണ്. മൈത്തത്ത് എന്ന് പറഞ്ഞാൽ ശവം. ശവം എന്നത് അത് പൊതുവെ ശവം എന്നത് നജസാണ്, അത് നജസാണ്. പിന്നെ നജസല്ലാത്ത ശവങ്ങൾ ഏതൊക്കെയാണ് മൈത്തത്ത്? ഒന്ന്, മനുഷ്യന്റെ മയ്യിത്ത്, അത് നജസല്ല. മുസ്ലിമാകട്ടെ കാഫറാകട്ടെ, മുസ്ലിമോ കാഫറോ ആകട്ടെ, മനുഷ്യന്റെ മൃതശരീരം, അവന്റെ മയ്യിത്ത്, അത് നജസല്ല, അത് താഹിറാണ്. മനുഷ്യൻ ജീവിച്ചിരിക്കുകയും അവൻ മരിച്ചാലും അവൻ താഹിറാണ്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല എന്തിനാണ് മുശ്രിക്കുകളെ, യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ മുശ്രിക്കൂന നജസുൻ, മുശ്രിക്കുകൾ നജസാണെന്ന് പറഞ്ഞിട്ടുള്ളത്? അതിന്റെ അർത്ഥം അവരുടെ ശരീരം തൊട്ടാൻ നമ്മൾ കൈ കഴുകണമെന്നോ മറ്റോ അല്ല, മറിച്ച് മാനവീയായ നജസാണ് അവിടെ ഉദ്ദേശം. അഥവാ അവരുടെ ഉള്ളിലുള്ള ശിർക്കും കുഫറുമാകുന്ന നജസാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം, അല്ലാതെ ശരീരം നജസാണ് എന്നല്ല. മയ്യത്തും നജസല്ല. അതുകൊണ്ടാണ് മനുഷ്യൻ മരിച്ചാൽ നമ്മൾ മയ്യത്ത്, മുസ്ലിമിന്റെ മയ്യത്ത് നമ്മൾ മസ്ജിദിൽ കൊണ്ടുവെക്കുന്നു. ഒരു എലി ചത്ത അതെടുത്തിട്ട് മസ്ജിദിലേക്ക് വരാൻ പറ്റുമോ? ഇല്ലല്ലോ. അത് മസ്ജിദിൽ വെച്ച് നിസ്കരിക്കുന്നു. മസ്ജിദിൽ വെച്ച് മയ്യത്ത് നിസ്കാരം ആവാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മസ്ജിദിൽ വെച്ച് മയ്യത്ത് നിസ്കാരം നടന്നിട്ടുണ്ട്. ഭൂരിഭാഗം മയ്യത്ത് നിസ്കാരങ്ങളും പുറത്താണ് നടന്നിട്ടുള്ളത്. എന്നാൽ മസ്ജിദിൽ വെച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മയ്യത്ത് നിസ്കാരം നടന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പൊതുവെ ഇന്നത്തെ കാലത്ത് മസ്ജിദിലാണ് കൂടുതലും നടക്കാറുള്ളത്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് കൂടുതലും പുറത്താണ് മയ്യത്ത് നിസ്കരിക്കുന്ന സ്ഥലമുണ്ടായിരുന്നു, പുറത്ത് പൊതുവെ ജനാസ നിസ്കരിക്കുന്ന സ്ഥലം. എന്നാൽ മസ്ജിദിൽ വെച്ചും നിസ്കരിക്കാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നിസ്കരിച്ചതായി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ മനുഷ്യന്റെ മയ്യത്ത് അത് നജസല്ല. അതുപോലെ മാ ലാ നഫ്സ ലഹു സാഇല, ഒഴുകുന്ന രക്തമില്ലാത്ത ജന്തുക്കളുടെ ശരീരം അത് ചത്താൽ നജസല്ല. ഒഴുകുന്ന രക്തമില്ലാത്ത ജന്തുക്കൾ, ഉദാഹരണത്തിന് ഈച്ച, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ ഒരാളുടെ പാനീയത്തിൽ വീണാൽ എന്തു ചെയ്യണം, അതിനെ മുക്കുക, മുക്കിയിട്ട് അതെടുത്ത് പുറത്തേക്ക് കളയുക, ആ വെള്ളം നജസാകുന്നില്ല. فَإِنَّ فِي إِحْدَى جَنَاحَيْهِ دَاءٌ وَفِي الْآخَرِ شِفَاءٌ, അതിന്റെ ഒരു ചിറകിൽ രോഗമുണ്ട്, മറ്റേ ചിറകിൽ അതിനുള്ള മരുന്നുമുണ്ട്, ശിഫാവുമുണ്ടെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുൻപ് അള്ളാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ പറയുകയുണ്ടായി. അത് നജസാണെങ്കിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അത് പറയുകയില്ല, അത് പറയുകയില്ല. അപ്പോൾ അത് നജസല്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം നൽകിയിട്ടുള്ളത്. നിർബന്ധമൊന്നല്ല, മനസ്സിലായി? അത് മുക്കിയിട്ട് പുറത്ത് കളഞ്ഞ് ഇത് കുടിക്കുക ഫർദാണ് എന്നല്ല അതിന്റെ അർത്ഥം. ഒരാൾക്ക് അത് തന്നെ മനസ്സിന് പ്രയാസം തോന്നുന്നുണ്ട്, അത് വീണപ്പോ തന്നെ അത് കുടിക്കാൻ, അയാളത് കുടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പൂർണ്ണമായും സത്യമാണ്, അതിൽ യാതൊരു സംശയവും അയാൾക്കില്ല. ഇത് മുക്കിയെടുത്ത് പുറത്ത് കളഞ്ഞാൽ ഇത് ശുദ്ധമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹക്കാണ്, അതിന്റെ ഒരു ചിറകിൽ രോഗവും മറ്റേ ചിറകിൽ അതിനുള്ള ശമനവും ഉണ്ടെന്ന് അയാൾ ഉറച്ചു വിശ്വസിക്കുന്നു. പക്ഷെ അയാൾക്ക് ഇത് കുടിക്കാനൊരു പ്രയാസം, അയാളത് ഒഴിവാക്കുന്നു, അതിൽ തെറ്റില്ല. ഏതുപോലെ അനുവദിക്കപ്പെട്ട ചില ഭക്ഷണങ്ങൾ നമുക്ക് ഇഷ്ടമല്ല, നമുക്ക് കഴിക്കാതിരിക്കാലോ, ഹലാലായതൊക്കെ തിന്നണമെന്നുണ്ടോ? ഇല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബബ് അഥവാ ഉടുമ്പിന്റെ മാംസം കഴിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മജ്ലിസിൽ വെച്ച് അത് സഹാബത്ത് കഴിച്ചിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻപിൽ ബബ് കൊണ്ടുവെക്കപ്പെട്ടു. അവിടുന്ന് അത് ബബ്ബാണെന്ന് ഉടുമ്പാണെന്ന് അറിയാതെ അതിലേക്ക് കൈകൾ നീട്ടി. അപ്പോൾ അകത്തുനിന്ന് സഹാബി വനിതകൾ വിളിച്ചു പറഞ്ഞു, ബബ്ബുൻ യാ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂലെ, ഉടുമ്പാണത്. അവിടുന്ന് കൈവലിച്ചു, നോക്കൂ മുന്നിലിരിക്കുന്ന ഭക്ഷണം ഏതിന്റെയാണ്, മാംസം ഏതിന്റെയാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുന്നില്ല. അതാണ് പറയുന്നത് ഗൈബ്, അത് നിരുപാധികം അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. അള്ളാഹുവിന്റെ നബിമാർക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്ത ഗൈബ് മാത്രമേ അറിയുള്ളൂ. അത് സഹാബി വനിതകൾക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗൈബ് അറിയില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹിക്ക് അറിയില്ല, എന്തിനാണ് പറഞ്ഞു കൊടുക്കുന്നത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് അറിയുകയില്ല, ആ ഗൈബ് അറിയുകയില്ല എന്ന് സഹാബി വനിതകൾക്കറിയാം. അതുകൊണ്ട് അവർ പറഞ്ഞു കൊടുത്തു. സഹാബത്ത് ചോദിച്ചു, നബിയെ ഇത് ഹറാമാണോ? ഹറാമുൻഹു, അവിടുന്ന് പറഞ്ഞു അല്ല, പക്ഷെ ഇത് എന്റെ നാട്ടിലില്ല, അതുകൊണ്ട് ആഫുഹു, എനിക്ക് അത് തിന്നാനൊരു പ്രയാസം, അതിനോടൊരു അറപ്പുണ്ട്, ഒരറപ്പുണ്ട്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാഹ് അദ്ദേഹത്തിന്റെ സാദുൽ മആദിലെ അത്തിബ്ബുൻ നബവി, പ്രവാചക വൈദ്യം എന്ന സാദുൽ മആദ് എന്ന മഹത്തായ ഗ്രന്ഥത്തിലെ ഒരു ഭാഗം തന്നെ അതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വൈദ്യം, അവിടുന്ന് ആരോഗ്യ സംരക്ഷണത്തിന് പഠിപ്പിച്ച കാര്യങ്ങൾ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നതും അല്ലാത്തതുമൊക്കെ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാഹ് അതിൽ വിവരിച്ചിട്ടുണ്ട്. അതിൽ ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, ഇതിൽ ആരോഗ്യ സംരക്ഷണത്തിനുള്ള വലിയൊരു കാര്യമുണ്ട്. കാരണം എന്താണ്? ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, ഒരാൾക്ക് ഒരു പ്രയാസം തോന്നുന്ന ഭക്ഷണം അയാൾ ബുദ്ധിമുട്ടി കഴിച്ചാൽ ചിലപ്പോൾ ആരോഗ്യത്തിന് അത് ബുദ്ധിമുട്ടായേക്കും, ആകെ അടങ്ങാറായിട്ട് കഴിക്കുക, അങ്ങനെ കഴിക്കേണ്ടതില്ല. മറിച്ച് അയാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അയാളത് ഒഴിവാക്കുക. ഇങ്ങനെ ധാരാളം ഉപകാരപ്രദമായ കാര്യങ്ങൾ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള ആ കിച്ച മഹത്തായ കിതാബിൽ പറഞ്ഞത് കാണാം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കഴിച്ചിട്ടില്ല, അത് ഹലാലാണ്. അതുപോലെ നമുക്ക് ഏതെങ്കിലും ഭക്ഷണം ഇഷ്ടമല്ല, അത് കഴിക്കാതിരിക്കാൻ അനുവാദമുണ്ട്. പറഞ്ഞതിന്റെ ചുരുക്കം, ഈച്ച പോലെ ഒഴുകുന്ന രക്തമില്ലാത്ത വസ്തുക്കൾ, അത് ചത്താൽ നജസല്ല, പാറ്റ അല്ലേ, അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വീണു, അത് വെള്ളത്തിൽ വീണു, അടുത്ത് ഒഴിവാക്കാം, വെള്ളം നജസാകുന്നില്ല, അത് നജസല്ല. അതിന് ഒഴുകുന്ന രക്തമുള്ള അങ്ങനെയുള്ള ഏത് അതുപോലത്തെ പ്രാണികളാകട്ടെ, അതൊന്നും ചത്താൽ അത് നജസല്ല. ഉറുമ്പ്, ഉറുമ്പ് ചത്തുപോ, നജസല്ല. അതുപോലെ തന്നെ നമ്മൾ ബിസ്മി ചൊല്ലി മുസ്ലിമായവരാൻ അറുക്കുന്ന മാംസം, ശറഇയായ അറവ് അറുക്കുന്ന, അറുക്കാൻ അനുവദിക്കപ്പെട്ട ജന്തു, അത് ആ രൂപത്തിൽ അറുത്താൽ പിന്നെ അത് എന്തല്ല, അത് നജസല്ല. അത് ആ രൂപത്തിൽ അറുത്താൽ അറുക്കാൻ അനുവാദമുള്ള ജന്തുക്കൾ, എല്ലാത്തിനും പിടിച്ച് അറുക്കാൻ പറ്റില്ലല്ലോ, ഇല്ല, അറുക്കാൻ അനുവാദമുള്ള ജന്തുക്കൾ മുസ്ലിമായ ഒരാൾ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അറുത്താൽ അത് ഹലാലാണ്, അത് നജസല്ല. അതല്ലാതെ ചത്തത് അത് നജസാണ്, അതിന്റെ ഭാഗങ്ങളൊക്കെ നജസാണ്. എന്നാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നിട്ടുണ്ട്, അതിന്റെ തൊലി, അതിന്റെ തോൽ, അത് ഊറക്കിട്ടാൽ അത് ശുദ്ധിയാകും. നജസായ വസ്തുക്കളാകട്ടെ, നജസായ മൃഗങ്ങളാകട്ടെ, അത് ഏതൊക്കെ മൃഗങ്ങളുടേതാകും എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, നമുക്ക് അറുക്കാൻ അനുവാദമുള്ള ജന്തു ചത്താൽ അപ്പൊ അത് നജസാണ്, അറുക്കാൻ അനുവാദമുണ്ട് പക്ഷെ അറുത്തിട്ടില്ല ചത്തു, അങ്ങനെയുള്ളതിന്റെ തൊലി മാത്രമേ ഊറക്കിട്ടാൽ ശുദ്ധിയാവുകയുള്ളൂ എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞു. എന്നാൽ വേറെ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു, ഏത് ജന്തുവിന്റേതാകട്ടെ അതിന്റെ തൊലി ഊറക്കിട്ടാൽ അത് ശുദ്ധിയാകും എന്ന്. ഊറക്കിടുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക പ്രവൃത്തിയാണ്. പണ്ട് കാലത്ത് ഒരു മരത്തിന്റെ ഭാഗങ്ങൾ ഉപയോഗിച്ചായിരുന്നു അത് ചെയ്യാറുണ്ടായിരുന്നത്. ആധുനിക കാലത്ത് അതിന് ആധുനികമായ സൗകര്യങ്ങളുണ്ട്, തൊലി വൃത്തിയാക്കാൻ പല കെമിക്കലുകളും ഉപയോഗിച്ച് വൃത്തിയാക്കുന്ന സംവിധാനമുണ്ട്. അങ്ങനെ വൃത്തിയാക്കിയ തൊലി അത് നജസല്ല, ബാക്കി ഭാഗങ്ങൾ നജസാണ്. മൂന്നാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറഞ്ഞത് ഖിൻസീറാണ്, ഖിൻസീർ അഥവാ പന്നി, അതിനെ വിൽക്കുക പാടില്ല, അതിനെ വിൽക്കാൻ പാടില്ല, അതിനെ കഴിക്കാൻ പാടില്ല, അതുപോലെ അതിനെ വിൽക്കാനും പാടില്ല. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം, ഹറാമായ, തിന്നാൻ നമുക്ക് പാടില്ലാത്ത ഏത് സാധനമാകട്ടെ, അത് ചത്താൽ അതിനെ വിൽക്കുക എന്നത് ഹറാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞ ഈ ഹദീസിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാം. പന്നി എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു, അതല്ലാത്ത ജന്തുക്കളോടും അങ്ങനെ തന്നെയാണ്. അത് ചത്താൽ അതിനെ വിൽപ്പന നടത്താൻ പാടില്ല. അതല്ലാത്ത ജന്തുക്കൾ പലതും ഉണ്ട്, അത് ഉപകാരമില്ലാത്ത വസ്തു, യാതൊരു ഉപകാരവുമില്ലാത്ത വസ്തു, അതിന് വിൽക്കാൻ പാടില്ല. അഥവാ വിൽപ്പന സഹിഹാകണമെങ്കിലുള്ള പ്രധാനപ്പെട്ട ഒരു നിബന്ധനയാണ്, അതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവണമെന്നുള്ളത്. ആ സാധനം കൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടെങ്കിൽ മാത്രമേ അതിന്റെ വിൽപ്പന സഹിഹാവുകയുള്ളൂ. ശരിക്കും നമ്മൾ മനസ്സിലാക്കണം, ഒരു വസ്തു അത് വിൽപ്പന നടത്തുമ്പോൾ അതുകൊണ്ട് വല്ല ഉപകാരവും ഉണ്ടെങ്കിൽ മാത്രമേ ആ വിൽപ്പന സഹിഹാവുകയുള്ളൂ. അത് ബയഇന്റെ, വിൽപ്പനയുടെ കൊടുക്കൽ വാങ്ങലിന്റെ നിബന്ധനകളിൽ പെട്ടതാണ്. നാലാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, അൽ അസ്നാം, ബിംബങ്ങളാണ്, അതിനെ വിൽപ്പന നടത്തുക എന്നത് ഒരിക്കലും അനുവദനീയമല്ല. അതിനെ വിൽപ്പന നടത്തുക എന്നത് അനുവദനീയമല്ല. ഇവിടെ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം, വിൽപ്പന ഹറാമാകുന്ന കാര്യങ്ങൾ അത് രണ്ട് തരത്തിലുണ്ട്. കച്ചവടം ഹറാമാകുന്ന വസ്തുക്കൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, ആ വസ്തു ആണ് ജനങ്ങൾ ഉപയോഗിക്കുക, ഉപയോഗിക്കുന്നതിന് അത് തീർന്നുകൊണ്ടിരിക്കും, ഉദാഹരണത്തിന് മദ്യം അല്ലേ, കുടിക്കുന്നതിനാ പിന്നെ അത് തീരുമല്ലോ, ആ വസ്തു തന്നെയാണ് ആളുകൾ ഉപയോഗിക്കുന്നത്, അത് ഹറാമാണ്, അങ്ങനെയുള്ള വസ്തു വിൽക്കാൻ പാടില്ല. ഉദാഹരണത്തിന് മദ്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്താണ്, ആ വസ്തു തീരുന്നില്ല, പിന്നെയോ അതുകൊണ്ട് ജനങ്ങൾ ഒരു ഉപകാരം അല്ലെങ്കിൽ ഒരു ഉപയോഗം ഉപയോഗിക്കുന്നു, ആ ഉപയോഗമാണ് ഹറാം. അതിനുള്ള ഉദാഹരണമാണ് ബിംബങ്ങൾ. അതിനെ ജനങ്ങൾ ആരാധിക്കുന്നു, അത് തീർന്നു പോകുമോ? ആരാധിക്കുന്നതിനോ ഇല്ല, അത് അവിടെ തന്നെ ഉണ്ടാവും. മറ്റൊരു ഉദാഹരണമാണ് സംഗീതോപകരണങ്ങൾ. ഹറാമാണ് അത് വിൽപ്പന നടത്തുക എന്നുള്ളത്. ചെണ്ട, തബല, ഗിറ്റാർ എന്നൊക്കെ പറയുന്ന സംഗീതോപകരണങ്ങൾ, മആസിഫ്, അത് ഹറാമാണ് അത് വിൽപ്പന നടത്തുക എന്നത്. അത് യഥാർത്ഥത്തിൽ എന്താണ്? അത് ജനങ്ങൾ ഉപയോഗിക്കുകയാണ്, അല്ലാതെ അത് തിന്നീർക്കുന്നില്ലല്ലോ. അതിന്റെ ഉപയോഗമാണ് ഹറാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കൃത്യമായി വന്നിട്ടുള്ള കാര്യമാണ്. പരിശുദ്ധ ഖുർആനിൽ അതിന്റെ സൂചനയുണ്ട്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ലഹുൽ ഹദീസ് വിലക്ക് വാങ്ങുന്ന ആളുകൾ സൂറത്തുൽ ഉഖ്മാൻ എടുത്തു നോക്കൂ. എന്താണ് ലഹുൽ ഹദീസ്? അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവാണ് അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്തിട്ട് ഇബ്നു മസ്ഊദ് മൂന്ന് തവണ സത്യം ചെയ്തിട്ട് പറഞ്ഞു, ഹുവൽ ഗിനാ, അത് സംഗീതോപകരണങ്ങളാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു പിശാചിനെ കുറിച്ച്, വസ്തഫ്സിസ് മനിസ്തതഅത മിൻഹും ബിസൗതിക വഅജ്ലിബ് അലൈഹിം ബിഖൈലിക വറജലിക വശാരിക്ഹും ഫിൽ അംവാലി വൽ ഔലാദി വഅദ്ഹും വമാ യഅദ്ഹും ശൈത്താനു ഇല്ലാ ഗുറൂറ. സൂറത്തുൽ ഇസ്രായിലെ ആയത്താണ്. നീ നിന്റെ ശബ്ദം കൊണ്ട് നിനക്ക് സാധിക്കുന്നവരെ കിളക്കി വിട്ടുകൊള്ളുക. അവിടെ പിശാചിന്റെ ശബ്ദം എന്നതിന് മുൻഗാമികൾ ഖുർആൻ ആര് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണമെന്നാണോ അള്ളാഹു നമ്മളോട് പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചത്, ആ മുൻഗാമികൾ വിശദീകരിച്ചിട്ടുണ്ട്. പിശാചിന്റെ ശബ്ദം അതിൽപ്പെട്ടതാണ് ഗിന, സംഗീതം എന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്, ലയകൂനന്ന മിൻ ഉമ്മത്തി അഖ്വാമുൻ യസ്തഹില്ലൂന അൽഹിറ വൽ ഹരീറ വൽ ഖംറ വൽ മആസിഫ്, എന്റെ ഉമ്മത്തിൽ ഹലാലാക്കുന്ന ആളുകൾ ഉണ്ടാവുക തന്നെ ചെയ്യും. ഹലാലാക്കിയെന്ന് മാത്രമല്ല, ഹറാമാണെന്ന് ജനങ്ങൾക്ക് അറിയാത്ത അവസ്ഥ ഉണ്ടായിരിക്കുന്നു. ജനങ്ങൾ ഹലാലാക്കുന്ന കാലം വരും. എന്താണ് അവർ ഹലാലാക്കുക? മദ്യം, വ്യഭിചാരം, പട്ടുവസ്ത്രം, സംഗീതം, സംഗീതോപകരണങ്ങൾ, അൽ മആസിഫ്. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ ഉസ്താദായ ഹിഷാം ഇബ്നു അമ്മാറിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസാണിത്. ഞാനിത് പ്രത്യേകം പറയാനുള്ള കാരണം, ഇന്ന് ചില ഹദീസ് നിഷേധികൾ പറയുന്നു ഹിഷാം ഇബ്നു അമ്മാറിൽ നിന്ന് ഇമാം ബുഖാരിയും ഹിഷാം ഇബ്നു അമ്മാറും തമ്മിലുള്ള സനദ് മുറിഞ്ഞ സനദിലൂടെ വന്ന ഹദീസാണിത് എന്ന്. എന്തും പറയല്ലോ, അവരുടെ തോന്നി വാസത്തിന് യോജിക്കാത്തതൊക്കെ അവർക്ക് തള്ളാം, വേണ്ടുന്നതൊക്കെ അവർക്കിഷ്ടമുള്ളതൊക്കെ ഹലാൽ, അവർക്കിഷ്ടമുള്ളതൊക്കെ ഹറാം. അവർക്കൊരു കാര്യം, ഒരാശയം സ്ഥാപിക്കണോ, അതിന് ദൈവായ ഹദീസും കൂടി ഉദ്ധരിക്കും. ഹദീസ് നിഷേധികളുടെ കഥയാണ് ഈ പറയുന്നത്, വേറെ ആളുകളുടേതുമല്ല. ഇമാം ബുഖാരിയുടെ സഹീഹിനെ തള്ളിപ്പറയുന്നതിനെ തോട്ടിലെറിയണമെന്ന് പറയുന്ന അതിൽ 50 ഹദീസുകൾ ഞാൻ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ എന്താണ് ഉണ്ടായത്, എന്ത് കോട്ടമാണ് ഈ പ്രസ്ഥാനത്തിന് സംഭവിച്ചതെന്നൊക്കെ ചോദിച്ച ആളുകൾ ജീവിച്ചു മരിച്ച അവരൊക്കെ ഇന്നും വലിയ ആചാര്യന്മാരായി കൊണ്ടു നടക്കുന്ന ആ ആളുകളെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അവർക്ക് വേണ്ടത് പ്രസംഗത്തിന് കൊഴുപ്പ് കൂട്ടാനൊക്കെ ദൈഫ് എന്ന് പോട്ടെ, മൗദുവായ ഹദീസ് അവർ ഉദ്ധരിക്കും. അവർക്ക് പറ്റൂലെങ്കിലോ ഇമാം ബുഖാരിയുടെ ഹദീസിനെ പോലും വലിച്ചെറിയും. അള്ളാഹു അത്തരക്കാരുടെ ശറിൽ നിന്ന് ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ തള്ളിക്കളയുക എന്നാൽ പിന്നെ അവന്റെ കാര്യം നാശമാണ്. സുബ്ഹാനല്ലാഹ്, പ്രമാണങ്ങളെ തള്ളുക എന്ന് പറഞ്ഞാൽ അത് നാശമാണ്. കാരണം അവന്റെ ഹിദായത്തിന്റെ വാതിലാണ് അവൻ അടച്ചു കളയുന്നത്. നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടിലെ എത്രയോ ആളുകൾ ശിർക്കിലും ബിദഅത്തിലുമൊക്കെ അകപ്പെട്ടിട്ടുള്ള പലരും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് പ്രമാണങ്ങൾ അവർ മൊത്തത്തിൽ അംഗീകരിച്ചു എന്നുള്ളതാണ്. കാരണം ഈ ബിദഅത്തു ഖുറാഫത്തൊക്കെ പഠിപ്പിക്കണം, മദ്രസയിൽ വരെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഖുറാൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ല ശരിയായ കിതാബ് സഹീഹ് ബുഖാരിയാണ്. അത് പഠിച്ചിട്ട് പുറത്തിറങ്ങിയ ബുദ്ധിയുള്ള, അള്ളാഹു തൗഫീഖ് ഉദ്ദേശി, അള്ളാഹു ഹിദായത്ത് ഉദ്ദേശിച്ചവൻ സഹീഹ് ബുഖാരിയിലെ ഹദീസ് കാണുകയാണ്. പരിശുദ്ധ ഖുർആനിൽ അവൻ പഠിക്കുകയാണെന്ത്, അള്ളാഹു അല്ലാത്തവർ വിളിച്ചു കേടാൻ പാടില്ല. അവൻ വേഗം സ്വീകരിക്കും ഇൻഷാ അല്ലാഹ്. കാരണം എന്താണ്, ഇത് പ്രമാണമാണെന്ന് അവൻ വിശ്വസിക്കുന്നുണ്ട്. ഇത് തെളിവാണ്. ഇത് തെളിവല്ല എന്ന് പറഞ്ഞാൽ തള്ളിയാലോ, എന്തായിരിക്കും അവസ്ഥ? സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ആ വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഹക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം എന്താ, ദീൻ ഇതാണ്, ദീന്റെ പ്രമാണങ്ങൾ ഇതാണ്. അതുപോലെ സഹാബത്തിന്റെ ശ്രേഷ്ഠത ഇതാണ്, ഇമാമികളുടെ ശ്രേഷ്ഠത ഇതാണ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അള്ളാഹുവിലേക്ക് ആവനാണത്. ഇവിടുത്തെ ഒരു ഉമ്മത്ത് തന്നെ ആ അവസ്ഥയിലെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആല അവരാക്കിയിട്ടുള്ളു. അങ്ങനെയുള്ളവരോട് ദഅവത്ത് എളുപ്പമാണ്. കാരണം ഇതിലുണ്ടോ ഇല്ലയെന്ന് മാത്രമേ അവനുമായിട്ട് നമുക്ക് തർക്കിക്കേണ്ടി വരുള്ളൂ. ഇതിന്റെ അർത്ഥം ഇങ്ങനെയാണോ അല്ലേ? മറ്റവൻ ഈ പ്രമാണത്തെ തന്നെ അംഗീകരിക്കാത്തവരാണ്. അവൻ നമ്മൾ എന്ത് പറഞ്ഞിട്ടാണ് ബോധ്യപ്പെടുത്തുക? എന്താണ് അവന് തെളിവ്? നമ്മുടെ തെളിവ് അവന് തെളിവല്ല. അവന്റെ കേടുവന്ന ബുദ്ധിയാണ് തെളിവ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണിത്. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ ഉസ്താദാണ് ഹിഷാം ഇബ്നു അമ്മാർ ഇബ്നു ഹജർ അൽഅസ്ഖലാനി റഹിമഹുള്ളാഹ് ഫതുഹുൽ ബാരിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഹിഷാം ഇബ്നു അമ്മാറിൽ നിന്ന് ഹദീസുകളുണ്ട്. ശരി, വേറെയും കിതാബുകളിൽ ഹദീസുകൾ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫീ ഹാദിഹിൽ ഉമ്മത്തി ഖസ്ഫുൻ വമസ്ഖുൻ വഖദ്ഫുൻ. ഈ ഉമ്മത്തിൽ ആളുകളുടെ രൂപം മാറ്റിക്കളയുന്ന, എടുത്തെറിയപ്പെടുന്ന, അതുപോലെ ചരൽ വർഷം വർഷിക്കപ്പെടുന്ന, അങ്ങനെയുള്ള ഭൂമിയിൽ ആഴ്ത്തപ്പെടുന്ന ശിക്ഷകൾ ഉണ്ടാകും. എപ്പോഴാണ് അള്ളാഹുവിന്റെ റസൂലെ അത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ശുരിബത്തിൽ ഖുമൂർ വളഹറത്തിൽ ഖൈനാതു വൽ മആസിഫ്. മദ്യപാനം വ്യാപകമായാൽ, നർത്തകിമാരും സംഗീതോപകരണങ്ങളും പ്രത്യക്ഷപ്പെട്ടാൽ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. ഈ ഉമ്മത്തിലെ മുൻഗാമികൾക്ക് തർക്കമുണ്ടായിട്ടില്ല സംഗീതം ഹറാമാണെന്നുള്ളത്. ചില വിവരദോഷികൾ ചോദിക്കും, അന്ന് ഇന്നത്തെ പോലത്തെ സംഗീതോപകരണങ്ങളുണ്ടോ? ഉണ്ട്, ഉണ്ടെന്നാണ് മറുപടി. ഇന്നത്തെ ഇതിന്റെ പഴയ രൂപം അന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജീവിച്ച കാലത്ത് ഇന്നത്തെ എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്, എന്തൊക്കെയുണ്ട്, അതുപോലെ ഇതുണ്ട്, ഇതിന്റെ ഒക്കെ പഴയ രൂപം അന്നുണ്ട്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമാണെന്ന് പറഞ്ഞത്. അത് വ്യഭിചാരത്തെക്കുറിച്ച് മോശമായ ചിന്തകൾ, നിഫാഖിനെ വളർത്തുന്നതാണ് സംഗീതം എന്ന് പറഞ്ഞത്. അത് പിശാചിന്റെ അവന്റെ ഖുർആനാണ്, അഥവാ അവന് ഓതാനുള്ളതാണത്. അവന്റെ വേദമാണ് പൈശാചിക വേദമാണ് സംഗീതം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, പിശാചിന്റെ വേദവും അള്ളാഹുവിന്റെ ഖുർആനും ഒരു കൽബിൽ ഒരുമിച്ചുണ്ടാവില്ല, ഒരു കൽബിൽ അത് യോജിക്കുകയില്ല, ഒരു കൽബിൽ അത് ഒരുമിച്ച് ഒരിക്കലും ഉണ്ടാവുകയില്ല, ഒന്ന് ഒന്നിനെ തള്ളിക്കളയും. അത് മനുഷ്യനെ വ്യഭിചാരത്തിലേക്ക് നയിക്കുന്നതാണ് അല്ലേ? പാട്ടും കേട്ടിങ്ങനെ നടക്കുക ഒരു ലോകത്ത്, ഇവനാലോചിക്കുന്നത് അവന്റെ ചിന്തകൾ, അവന്റെ ചിന്ത പ്രേമത്തെക്കുറിച്ചാണ്, ലൈംഗികതയെക്കുറിച്ചാണ്, ഇതൊക്കെയാണ്. ഇത് അതിലേക്കാണ് കൊണ്ടുപോവുക മനുഷ്യനെ. അവന്റെ ചിന്ത അതിലേക്ക് കൊണ്ടുപോകും, അവനെ ഒരുതരം മായ ലോകത്തേക്ക് കൊണ്ടുപോകും. യാഥാർത്ഥ്യ ലോകത്തല്ല അവൻ ജീവിക്കുക, യാഥാർത്ഥ്യ ലോകത്താണ് അവൻ ജീവിക്കുക. അല്ല, ദുനിയാവിനും അവനെ കൊണ്ട് ഉപകാരം ഉണ്ടാവുകയില്ല, ആഖിറത്തിന് ഉപകാരം ഉണ്ടാവില്ല. അവന്റെ ദുനിയാവും ആഖിറത്തും നശിക്കും. ഇതിന്റെ ഒക്കെ പിന്നാലെ പോയ സിനിമയും അതുപോലെ സംഗീതത്തിന്റെ ഒക്കെ പിന്നാലെ പോയാൽ അത്. സഹോദരങ്ങളെ, നമുക്ക് സാമാന്യ ബുദ്ധി കൊണ്ട് തന്നെ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ മനസ്സിലാകുന്ന കാര്യമാണ്. സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റിയ കാര്യം തന്നെയാണ്. കൂടുതൽ നമ്മൾ വിശദീകരിക്കുന്നില്ല. ശരി, അത് ഹറാമാണ് സംഗീതോപകരണങ്ങൾ. നമ്മുടെ മുൻഗാമികൾ അത് കേട്ടാൽ, അത് സ്വാധീനമുണ്ടാക്കുമെന്ന് കണ്ടാൽ അവരുടെ ചെവിയിൽ കൈവച്ച് ഓടിക്കളയുമായിരുന്നു. നാഫിഇയിൽ നിന്നൊക്കെ അങ്ങനെ റിവായത്ത് കാണാം, അത് സ്വാധീനം ചെലുത്തുമെന്ന് കണ്ടാൽ ചെവിയിൽ കൈവച്ച് ഓടിക്കളഞ്ഞിരുന്നു എന്നാണ്. കാരണം അത്ര മോശമായ കാര്യമാണത്. നോക്കൂ, ഇന്ന് സുബ്ഹാനല്ലാഹ് ദീനിന്റെ പേരിലാണ് സംഗീതം അല്ലേ? ദീനിന്റെ പേരിലാണ് സംഗീതം. ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ സഹാബിമാരിൽ ഒരാളുടെ ഒരു അസറ് കാണാം. അള്ളാഹുവിനെ ഓർത്താൽ അള്ളാഹു അവനെ ഓർക്കുന്നതാണല്ലോ അല്ലേ? സഹാബിമാരിൽ ഒരാളുടെ റിവായത്ത് കാണാം. അപ്പോ ഒരുത്തൻ ഒരു തോന്നിവാസി, അവന്റെ തോന്നിവാസം ചെയ്യുമ്പോൾ അള്ളാഹുനെ ഓർത്താലോ. അപ്പൊ സഹാബി പറഞ്ഞു, അള്ളാഹു ലഅനത്ത് കൊണ്ട് അവനെ സ്മരിക്കും. മഹാനായ പണ്ഡിതൻ അഹമ്മദ് ഷാക്കിർ റഹിമഹുല്ലാഹു തആല, ഷെയ്ഖ് നാസിറുദ്ദീനുൽ അൽബാനിയെ പോലെ കഴിഞ്ഞ നൂറ്റാണ്ടിലെ മുഹദ്ദിസായിരുന്നു മിസറിലെ മഹാനായ പണ്ഡിതൻ ഷെയ്ഖ് അഹമ്മദ് ഷാക്കിർ റഹിമഹുല്ലാ. അദ്ദേഹം പറഞ്ഞു, ഇതാണ് സംഗീതവും അതുപോലത്തെ മ്ലേച്ഛ വൃത്തിയൊക്കെ കൊണ്ട് അള്ളാഹിന്റെ ദിക്ർ പറയുന്നതാണ് സ്ഥിതി. അള്ളാഹുടെ ലഅനത്താണ് അവന് കിട്ടുക. അള്ളാഹു അവനെ ഓർക്കുകയില്ല, അള്ളാഹുവിന്റെ ശാപമാണ് അവന് കിട്ടുക. കാരണം ഈ ഹറാമും കൊണ്ട് അവൻ ലാ ഇലാഹ ഇല്ലല്ലാ പാട്ടാണ്, അതുപോലെ അള്ളാഹു അക്ബർ എന്നവൻ ഈ സംഗീതത്തിന്റെ അകമ്പടിയോടെ പാട്ട് പാടുകയാണ്. എന്ത് വൃത്തികേടാണിത്! ദീനിനെ പരിഹസിക്കുന്ന കാര്യമാണിത്. എത്രയോ വിവരമില്ലാത്ത ആളുകൾ ഇതിനൊക്കെ പിന്നാലെ. നോക്കൂ പണ്ഡിതന്മാർ ആ അതിന്റെ ആ സംഗീതോപകരണങ്ങൾ വിൽക്കാന്നുള്ളത്, അതുവരെ ബിംബങ്ങളും അതുപോലെ പന്നിയും ശവവുമൊക്കെ വിൽക്കുന്ന കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതൊന്നും വഹാബികൾ ഉണ്ടാക്കിയതല്ല, അങ്ങനെയാണ് ചില വിവരം കെട്ടവരുടെ വിചാരം. ഇതൊക്കെ വഹാബിസം കേരളത്തിൽ പിടിമുറുക്കിയപ്പോൾ സിനിമ ഹറാമായി, മ്യൂസിക് ഹറാമായി. എന്താണ് വഹാബിസം എന്ന് ഇവന് തിരിഞ്ഞിട്ടുണ്ടോ? എന്താണ് സലഫിയത്ത് എന്ന് ഇവന് മനസ്സിലായോ? ഈ കണ്ട ഇമാമിങ്ങളുടെ മുൻഗാമികളുടെയൊക്കെ കിതാബ് നമ്മൾ എഴുതിണ്ടാക്കിയതാ? നമ്മളാരെങ്കിലും എഴുതിണ്ടാക്കിയതാണോ? അല്ല, മുൻഗാമികൾ ഇമാം ഇബ്നു അബ്ദുൽ വഹാബ് ജനിക്കുന്നതിന്റെ നൂറ്റാണ്ടുകൾക്കും നൂറ്റാണ്ടുകൾക്കും മുമ്പുള്ള കിതാബിലെ കാര്യമാണിതൊക്കെ. അതൊന്നും തിരിയാതെ എന്തെങ്കിലും പറയുക. തീവ്ര ഇസ്ലാം സൗദി അറേബ്യയിൽ നിന്ന് ഇറക്കിയപ്പോഴാണ് ഇവിടെ മ്യൂസിക് ഹറാമായത്, ഇവിടെ സിനിമ ഹറാമായത് എന്നൊക്കെ. ഇത്ര ജനങ്ങളുടെ വിവരദോഷം ചൂഷണം ചെയ്തുകൊണ്ടാണ് സഹോദരങ്ങൾ ഇത്തരത്തിലുള്ള ആളുകൾ ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇസ്ലാമിന്റെ പേരിൽ എഴുതുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ, അവർ തികഞ്ഞ വിവരക്കേടാണ് ഇതുപോലത്തെ കാര്യങ്ങളിൽ പറയുന്നത്. ഇത് നമ്മൾ കൊണ്ടുവന്നതാണോ? അള്ളാഹിന്റെ ഖുർആനല്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസല്ലേ, മുൻഗാമികളായ ഇമാമികളെ വാക്കല്ലേ നമ്മൾ ഇതിൽ ഉദ്ധരിക്കുന്നത്? ഇബ്നു അബ്ദുൽ വഹാബിന്റെ വാക്കാണോ? അദ്ദേഹം എന്താണ് പുതിയതായി ഹറാമാക്കിയത്? അദ്ദേഹം എന്താണ് പുതിയതായി ഹലാലാക്കിയത്? അതുകൊണ്ട് തെളിവില്ലാത്തപ്പോൾ ആണ് ഇങ്ങനത്തെ ആരോപണങ്ങൾ പറഞ്ഞ് ജനങ്ങളെ വെറുപ്പിക്കാൻ നോക്കി. എന്നിട്ട് അത് പിന്നെ തീവ്രവാദവുമായി കൂട്ടിക്കെട്ടും കൂടി ചെയ്യും. ഇവരെ തീവ്രവാദത്തിന്റെ അടയാളമാണ് സംഗീതം, ഇതൊക്കെ ഹറാം, പത്രം ഹറാം, ആ അതുപോലെ ടി വി കാണൽ ഹറാം എന്നൊക്കെ പറയും. ശരി, ഈ പറയുന്ന ആളുകൾ തന്നെ ബുദ്ധിയുണ്ടെങ്കിൽ, അത് മുസ്ലിമല്ലാത്ത ആളുകൾ പോലും സമ്മതിക്കുന്ന കാര്യമാണ്, അവരുടെ കുട്ടികളെയും അവരുടെ കുടുംബത്തെയും ഒക്കെ യാതൊരു വെല്ലും ബ്രേക്ക് ഇല്ലാതെ അങ്ങനെ സ്ക്രീനും തുറന്നുകൊടുത്ത് വിട്ടാൽ അവർ അവിടെ എത്തിച്ചാടും അല്ലേ? എത്ര ആളുകൾ സമ്മതിക്കും അത്? പിന്നെന്താണ് നമ്മുടെ നേരെ വരുമ്പോൾ മാത്രം അത് തീവ്രവാദമാകുന്ന തീവ്രവാദം എന്നൊക്കെ പറയുന്ന ഓരോരുത്തരും തോന്നിയതുപോലെയാണ്. ഓനിഷ്ടമില്ലാത്തൊക്കെ തീവ്രവാദം. തീവ്രവാദത്തിന്റെ മാനദണ്ഡം ഓരോരുത്തരും ഓരോന്നാണ്. ഓരോരുത്തരും താടി വെച്ച തീവ്രവാദം, വേറൊരുത്തര് ഒരു വേഷം നോക്കി തീവ്രവാദം. ഇങ്ങനെ ഓരോരുത്തര് തോന്നുന്നതനുസരിച്ച് തീവ്രവാദം തീരുമാനിച്ചാൽ മസ്ജിദിൽ കയറുന്നതും തീവ്രവാദമാകുന്ന കാലം വരും, സുന്നത്ത് വയ്ക്കുന്ന തീവ്രവാദമാകുന്ന കാലം വരും. അതെ, അപ്പൊ അതൊക്കെ അവസാനിപ്പിക്കേണ്ടി വരും ഈ ആളുകൾ. സഹോദരങ്ങളെ, അത് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുക. എന്താണ് യഥാർത്ഥത്തിൽ ഇതുപോലെ ഇസ്ലാമിന്റെ പേരിൽ ഭീകരവാദം, തീവ്രവാദം ഇതൊക്കെ കടത്തിക്കൂട്ടുന്നവർ, അവർ രക്ഷപ്പെടുകയും അവരാളെ കൂട്ടുകയും ചെയ്യുകയാണ് ഇതുപോലത്തെ വ്യാജ പ്രചാരങ്ങൾ കൊണ്ടുണ്ടാവുക. കാരണം യഥാർത്ഥത്തിൽ അതെന്താണ്? ഇസ്ലാമിനെ നിരക്കാത്ത ഭീകര പ്രവർത്തനം എന്താണ്? ഇസ്ലാം വിലക്കിയിട്ടുള്ളത് എന്താ എന്ന് ആളുകൾ മനസ്സിലാക്കില്ല. തോന്നിയതൊക്കെ ആളുകൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കാൻ നിന്നാൽ യഥാർത്ഥത്തിൽ ഇതുപോലത്തെ അപകടങ്ങളിൽ ചെറുപ്പക്കാർ പോയി പെടുകയാണ് ചെയ്യുക. അള്ളാഹു കാത്തുരക്ഷന്മാരാകട്ടെ. ഹക്കും ബാത്തിലും വേർതിരിച്ചു പഠിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒന്നും തിരിയില്ല എന്ന് പറഞ്ഞു പോകലല്ല, മറിച്ച് പഠിക്കാൻ ശ്രമിക്കുകയും അള്ളാഹുവിനോട് അതിന് സഹായം തേടുകയുമാണ് ചെയ്യേണ്ടത്. സംഗീതോപകരണങ്ങൾ, അത് അതിന്റെ വിൽപ്പന ഹറാമാണ്, അതിന്റെ ഉപയോഗമാണ് യഥാർത്ഥത്തിൽ ഹറാം. ആ വസ്തു തിന്നു തീർക്കുക എല്ലാ ആളുകൾ ചെയ്യുന്നത്, അതിന്റെ ഉപയോഗമാണ് യഥാർത്ഥത്തിൽ ഹറാം. എന്നാൽ ആ വസ്തു വിൽക്കൽ ഹറാമാണ്. അതുപോലെ തന്നെയാണ് ബിംബങ്ങളുടെ കാര്യം, ആ വസ്തു തീരുന്നില്ല, മറിച്ച് അതുകൊണ്ട് അവർ ചെയ്യുന്നതാണ് ഹറാം. അതുകൊണ്ട് തന്നെ അത് വിൽക്കരുത്. അതേസമയം അത് പൊട്ടിത്തകർന്ന് കഷ്ണങ്ങളായി, കല്ലുകളായി, അത് വേറെന്തെങ്കിലും വസ്തുവിന് ഉപയോഗിക്കുക എന്നത് ഹലാലാണ്. മദ്യം അങ്ങനെയാണോ? അല്ല, ഒന്നിനും ഉപയോഗിക്കാൻ പാടില്ല. പന്നിമാംസം അങ്ങനെയാണോ? അല്ല, ഒന്നിനും ഉപയോഗിക്കാൻ പാടില്ല. ഇനി നോക്കൂ സഹോദരങ്ങളെ, വേറൊരു ഇനം വസ്തുക്കളുള്ളത്, അത് ഹറാമിനും ഹലാലിനും ഉപയോഗിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളാണ്. ഹറാമിനും ഹലാലിനും ഉപയോഗിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ, അതിന്റെ വിൽപ്പന, അതിന്റെ വിധി എന്താണ്? ഉദാഹരണത്തിന് കത്തി. കത്തി കറിക്കരിയാൻ ഉപയോഗിക്കാം, ആളെ കുത്താൻ ഉപയോഗിക്കാം. അത് വിൽപ്പന നടത്താൻ പാടുണ്ടോ? ഇല്ലേ. അത് വിൽപ്പന നടത്തുക എന്നത് പൊതുവെ ഹലാലാണ്. കത്തി ഒരു ഉദാഹരണം മാത്രം ഞാൻ പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കുക. ഏത് വസ്തുവാകട്ടെ, ഹറാമിനും ഹലാലിനും ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഒരു വസ്തു, അത് വിൽപ്പന നടത്തുക എന്നത് ഹലാലാണ്, അനുവദനീയമാണ്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ അത് ഹറാമായി തീരും. അതായത് വാങ്ങാൻ വരുന്നവനെ കുറിച്ച് നമുക്കറിയാം, ഇവനിത് ഹറാമിനാണ് വാങ്ങുന്നത്, ഇവൻ ഒരാളെ കൊല്ലാൻ വേണ്ടിയാണ് എന്റെ കയ്യിൽ നിന്ന് കത്തി വാങ്ങുന്നത്, എന്നൊരുവന് തോന്നിയാൽ അവന് വിൽപ്പന നടത്തൽ ഹറാമാണ്, വിൽക്കാൻ പാടില്ല. അല്ലാത്ത അവസ്ഥയിൽ വിൽക്കാം. അതാണ് ഹറാമിനും ഹലാലിനും ഉപയോഗിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ വിൽക്കുന്നതിന്റെ വിധി. അത് നോക്കൂ, ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ് ഈ നാല് കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നാല് കാര്യങ്ങൾ, മദ്യം, ശവം, പന്നി, ബിംബങ്ങൾ, ഇതിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ചോദിക്കുകയാണ് നബി അത് ഇന്ന ഇന്ന കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. അതായത് കൊഴുപ്പ്, മെയ്ത്തത്തിന്റെ ശവത്തിന്റെ കൊഴുപ്പ്. ശവം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കരുത് മനുഷ്യന്റെ ശവം അല്ല ഇവിടെ ചോദിക്കുന്നത്, മനുഷ്യരിച്ച് മറിച്ച് മൃഗങ്ങളുടെ കൊഴുപ്പാണ് അത്. അതായത് ശുദ്ധമല്ലാത്ത മൃഗങ്ങളുടെ കൊഴുപ്പ്, നമ്മൾ അർത്ഥ മൃഗങ്ങളുടെ കൊഴുപ്പ്, അത് നമ്മൾ ഭക്ഷിക്കുന്നു, നമുക്കത് ഹലാലാണ്. അതുപോലെ അതുകൊണ്ടെന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുകയും ചെയ്യാം. അതല്ലാത്ത മൈത്തത്തിന്റെ അഥവാ ശവത്തിന്റെ കൊഴുപ്പിനെ കുറിച്ച് ചോദിച്ചു. കാരണം അത് കപ്പലിൽ ഉപയോഗിക്കുന്നു, അത് തോല് മിനുസപ്പെടുത്താൻ ഉപയോഗിക്കുന്നു, അത് വെളിച്ചം കിട്ടാൻ വിളക്ക് കത്തിക്കാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അതിനുള്ള മറുപടി എന്താണ് പറഞ്ഞത്? ലാ ഹുവ ഹറാം, പാടില്ല, അത് ഹറാമാണ്. ഇവിടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഹറാമാണ് എന്ന് പറഞ്ഞതിൽ എന്താണ് ഉദ്ദേശം? ഈ വസ്തുക്കൾ ഇതുപോലെ ഉപയോഗിക്കൽ ഹറാമാണ് എന്നാണോ, അതല്ല വിൽക്കൽ ഹറാമാണ് എന്നാണോ? വിൽക്കൽ ഹറാമാണ് എന്നാണോ പറഞ്ഞത്? അതല്ല ഉപയോഗിക്കൽ ഹറാമാണ് എന്നാണോ? ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞത് അത് ഉപയോഗിക്കൽ തന്നെ ഹറാമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇബ്നു ഹജർ അൽ അസ്ഖലാനി പറഞ്ഞു, ഫലാ യുൻതഫഉ മിനൽ മൈതതി അസ്ലൻ ഇൻദഹും ഇല്ലാ മാ ഖുസ്സ ബിദ്ദലീലി വഹുവൽ ജിൽദുൽ മദ്ബൂ. ആ പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം മൈത്തത്തിൽ നിന്ന്, ചത്തതിൽ നിന്ന് യാതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അതാണ് അസിൽ. അസലെന്താ? യാതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ എന്തൊക്കെ ഉപയോഗിക്കാൻ പറ്റും? അതിന് പ്രത്യേകം ദലീൽ വേണം, തെളിവ് വേണം. അതിൽപ്പെട്ട ഒന്നാണ് അൽ ജിൽദുൽ മദ്ബൂ, ഊറക്കിട്ട ഊറക്കിട്ട തൊലി, ജിൽദ്. അത് ഇതിൽ നിന്ന് പ്രത്യേകം വേറെ തെളിവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതുകൊണ്ടാണ് അത് ഹലാലായത്. അല്ലാത്ത നിലക്ക് അത് എല്ലാം ഹറാമാണ് എന്നാണ് ഈ ഹദീസിൽ നിന്ന്. എന്നിട്ട് നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഹറാമാണെന്ന് പറഞ്ഞ് പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ഈ ഉമ്മത്തിനെ ഓർമ്മപ്പെടുത്തുക. എന്താണ് ഓർമ്മപ്പെടുത്തുന്നത്? യഹൂദികളുടെ ഒരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. അവിടുന്ന് പറഞ്ഞു, ഖാതലല്ലാഹുൽ യഹൂദ്, യഹൂദികളെ അല്ലാഹു ശപിക്കട്ടെ. എന്താണ് കാരണം? ഇന്നല്ലാഹ ഹറമ അലൈഹിമുശ്ഹൂം, അല്ലാഹു അവർക്ക് ശഹ്മ ഹറാമാക്കി, അഥവാ കൊഴുപ്പ് ഹറാമാക്കി. കൊഴുപ്പ് ഹറാമാക്കി എന്ന് പറഞ്ഞാൽ മൈത്തത്തായ ചത്ത ജന്തുക്കളുടെ കൊഴുപ്പ് ഹറാമാക്കി എന്നല്ല, മറിച്ച് അറുത്ത ജന്തുക്കളുണ്ടല്ലോ ഹലാലായ ജന്തുക്കൾ, അത് തന്നെ അവർക്ക് മുഴുവൻ ഹലാലായിരുന്നില്ല, മറിച്ച് അവർക്കതിന്റെ കൊഴുപ്പ് അള്ളാഹു സുബ്ഹാനഹു വതആല ഹറാമാക്കി. ഖുർആനിൽ അള്ളാഹു പരാമർശിച്ചിട്ടുള്ള കാര്യമാണത്. ഇപ്പൊ നോക്കൂ, ഒരു വസ്തുവാണ്, ഒരൊറ്റ മൃഗമാണ്, അതിന്റെ ചില ഭാഗം ഹലാൽ, ചില ഭാഗം ഹറാം. എന്തിനാണ് അള്ളാഹു അങ്ങനെ അവർക്ക് നിയമം നിശ്ചയിച്ചത്? അവരുടെ തന്നെ ധിക്കാരം, ബനൂ ഇസ്രായീലിന്റെ ധിക്കാരവും അവരുടെ അള്ളാഹുവിന്റെ കൽപ്പനകൾ ധിക്കരിക്കുന്ന സ്വഭാവവും അവരുടെ നിഷേധഭാവവും അനുസരണക്കേടും കാരണത്താൽ പഴയകാല ഉമ്മത്തുകൾക്ക് അള്ളാഹു ഹറാമ ഹലാലുകൾ നിശ്ചയിച്ചതും ശരീഅത്തിന്റെ വിശദാംശങ്ങൾ നിശ്ചയിച്ചതും എല്ലാ ഉമ്മത്തിനും ഒരുപോലെയല്ല. ദീനിന്റെ അസൽ അടിസ്ഥാനം എല്ലാവർക്കും ഒരുപോലെയാണ്. ആദൻ നബി പഠിപ്പിച്ച അതേ അഖീദയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അതേ വിശ്വാസം. ഖബറൊക്കെ ഒന്ന്, ഹുക്കുമുകളിൽ വ്യത്യാസമുണ്ട്. നമുക്ക് പരിശുദ്ധ ഖുർആനിനെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തിനെ ഒരർത്ഥത്തിൽ രണ്ടായി തിരിക്കാം. ഒന്ന് ഖബർ, ഒന്ന് ഹുക്കും. അഖ്ബാറും അഹ്കാമും. അള്ളാഹുവിന്റെ നബിമാർ പഠിപ്പിച്ച കാര്യങ്ങൾ നമുക്ക് രണ്ടായി തിരിക്കാം. ഒന്ന് അഖ്ബാർ, അതാണ്ട് അഹ്കാം. അഖ്ബാർ എന്നാൽ വിവരങ്ങളാണ്, പറഞ്ഞു തന്ന വിവരങ്ങൾ. ഉദാഹരണത്തിന്, അള്ളാഹു സുബ്ഹാനഹു വതആല 6 ദിവസങ്ങളിലായി ആകാശഭൂമികൾ സൃഷ്ടിച്ചു. അതൊരു ഖബറാണ്, അതൊരു വിവരമാണ്, അതൊരു വിധിയല്ല, ഒരു ഹറാമോ ഹലാലോ അല്ല, ഖബറാണ്. അതിലൊരു മാറ്റവും ഒരിക്കലും സംഭവിക്കുകയില്ല, അതിൽ നസ്ഖ് വരില്ല, അതിൽ ദുർബലപ്പെടുത്തലോ മാറ്റലോ വരികയില്ല, അതൊരു ഖബറാണ്. ഖിയാമത്ത് നാളായാൽ അതിനു മുമ്പ് ദജ്ജാൽ വരും, അതൊരു ഖബറാണ്, അത് മാറുകയില്ല. അതേസമയം ഹുക്മിൽ, അഹ്കാമിൽ വിധിവിലക്കുകളിൽ വ്യത്യാസം ഉണ്ടാകും. എല്ലാ വിധിവിലക്കുകളുമാണോ? അല്ല, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ, അത് മാറുമോ? ഒരിക്കലുമില്ല. അതേസമയം ശരീഅത്തിന്റെ ചില വിശദാംശങ്ങൾ, ചില ഹറാം ഹലാലുകൾ, അത് എല്ലാ നബിമാരുടെ ഉമ്മത്തിനും അള്ളാഹു ഒരേപോലെയല്ല നിശ്ചയിച്ചത്. അതിനുള്ള കാരണങ്ങളിൽ ഒന്ന്, എല്ലാ നബിമാരുടെ ഉമ്മത്തും ഒരുപോലെയല്ല, അവരുടെ ശരീരപ്രകൃതി ഒരുപോലെയായിരുന്നില്ല, അവരുടെ മാനസിക ശേഷി ഒരുപോലെയായിരുന്നില്ല, അവരുടെ സാഹചര്യങ്ങൾ ഒരുപോലെയായിരുന്നില്ല. അള്ളാഹു ഓരോരുത്തർക്കും അവർക്ക് വേണ്ടുന്നതാണ് നിശ്ചയിച്ചു കൊടുത്തത്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തോടെ പഴയ മുഴുവൻ ശരീഅത്തുകളും ദുർബലമാക്കപ്പെട്ടു. അതിനു മുമ്പ് എങ്ങനെയാണ്? ഒരു പുതിയ ശരീഅത്തുമായി അള്ളാഹു ഒരു നബിയെ അയച്ചാൽ അതിനു മുമ്പുള്ള ശരീഅത്ത് അതോടെ ദുർബലമാക്കപ്പെടുന്നു. ഉദാഹരണത്തിന്, ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ തൗറാത്തിലെ കടുത്ത നിയമങ്ങളിൽ ചിലത് അള്ളാഹു അവർക്ക് ഇളവ് നൽകിയിരുന്നു. തൗറാത്തിൽ കടുത്ത ചില നിയമങ്ങളുണ്ടായിരുന്നു, അത് യഹൂദികളുടെ, ബനു ഇസ്രായേലിന്റെ, അവരുടെ തോന്നിവാസവും ധിക്കാറും കാരണത്താലായിരുന്നു. ഉദാഹരണത്തിന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, മൂസാനബി അവരോട് പശുവിനെ അറക്കാൻ പറഞ്ഞപ്പോ ഒരു ഏതെങ്കിലും പശുവിനെ അറുത്താൽ അവിടെ മൂസാനബിയുടെ കൽപ്പന അവർ നിറവേറ്റി, ഉണ്ടാണ്ട് പോയൊരു പശുവിനെ അറുത്താൽ മതി. പക്ഷെ അവരെന്ത് ചെയ്തു? അത് നടപ്പിലാക്കാനല്ല തയ്യാറായത്. ആദ്യം ചോദിക്കുകയാണ്, നിങ്ങൾ നമ്മളെ കളിയാക്കുക? നബിനോടുള്ള, ഒരു നബിയോടുള്ള ചോദ്യമാണ്, സുബ്ഹാനല്ലാഹ്. പിന്നെ ചോദിക്കുന്നു, എങ്ങനത്തെ പശുവാണ്, അതിന്റെ നിറം എന്താണ്? വീണ്ടും ചോദിക്കുന്നു, എങ്ങനത്തെ പശുവാണ്? അപ്പൊ അതിനനുസരിച്ച് അവരോട് കടുത്ത നിയമങ്ങൾ അവർക്ക് വന്നു. പ്രായം പറഞ്ഞു, അത് വല്ലാതെ വയസ്സായതല്ല, തീരെ ചെറുതുമല്ല, തെളിഞ്ഞ മഞ്ഞ നിറം, വേറെ പാടുകളൊന്നും പാടില്ല, കൃഷിക്കുടുത്താനോ ഒന്നും ഉപയോഗിച്ചതായിരിക്കാൻ പാടില്ല. വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് അവർക്ക് അങ്ങനെ ഒരു പശുവിന് കിട്ടിയതെന്ന്. ഇതുപോലുള്ള ചില നിയമങ്ങൾ അതിൽപ്പെട്ടതായിരുന്നു. അവർക്ക് ഷഹ്മ ഹറാമായിരുന്നു, കൊഴുപ്പ്, ചില ഭാഗങ്ങൾ ഒഴികെ, ചില ഭാഗത്തുള്ള കൊഴുപ്പൊഴികെ, ചില ഭാഗത്തുള്ള കൊഴുപ്പൊഴികെ, ബാക്കി അവർക്ക് കൊഴുപ്പ് ഹറാമായിരുന്നു. ഹലാലായ അവരുടെ മാംസം തന്നെ. അവർ അർത്ഥ യഹൂദികൾ, പൊതുവെ അവരുടെ ദീൻ പാലിക്കുന്ന യഹൂദികൾ അറബിൽ വളരെ സൂക്ഷ്മത പാലിക്കുന്നവരായിരുന്നു. അള്ളാഹുവിന്റെ പേര് ചൊല്ലി കഴിച്ചിന് കത്തിവെച്ച് നമ്മൾ അറക്കും പോലെയാണ് അറക്കുക യഹൂദികൾ. അങ്ങനെ അവർക്ക് ഹലാലും ഹറാമും ഉണ്ട്, പക്ഷെ അതിൽ തന്നെ കൊഴുപ്പ് അവർക്ക് ഹറാമായിരുന്നു. പക്ഷെ അവരെന്ത് ചെയ്തു? അതിനെ മറികടക്കാൻ വേണ്ടി അവർ അത് ഉരുക്കി, ഉരുക്കിട്ട് വിറ്റു, വിറ്റിട്ട് അതിന് പൈസ തന്നു. യഥാർത്ഥത്തിൽ അത് അവർക്ക് പാടില്ല. സബ്ത് ദിനത്തിൽ അവർ ചെയ്തത് കണ്ടിട്ടില്ലേ? വ്യാഴാഴ്ച, ശനിയാഴ്ച മീൻ പിടിക്കാൻ പാടില്ല. അപ്പൊ എന്ത് ചെയ്തു? ശനിയാഴ്ച മീൻ വന്ന് കെണിയിൽ പെടാനുള്ള പണിയൊക്കെ ചെയ്തു വെച്ചു, എന്നിട്ട് ഞായറാഴ്ച പിടിച്ചു. അതിനാണ് ഹീലത്ത് എന്ന് പറയുക. ഹീലത്ത് എന്താണ്? കൗശലം. ദീനിലെ നിയമങ്ങൾ മറികടക്കാൻ വേണ്ടി കൗശലം പ്രയോഗിക്കുക. മുൻഗാമികളായ പല പണ്ഡിതന്മാരും കുഫറാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കുഫറാണത്, അത് കുഫറാണ്, അത് ചെയ്യാൻ പാടില്ല. നമ്മുടെ നാട്ടിലും പല ആളുകളും, മുസ്ലിയാക്കന്മാരൊക്കെ ഇങ്ങനത്തെ ചില വഴികൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ്, ഒരാൾ കല്യാണത്തിന് 3 തലാഖും കഴിഞ്ഞ പെണ്ണിനെ തന്റെ ഭർത്താവിന് തിരിച്ചെടുക്കാൻ വേണ്ടി ഒരാൾ ഇടക്ക് നിന്നു കൊടുക്കുക. അയാൾ വിവാഹം കഴിച്ച് തലാഖ് ചൊല്ലുക, അത് പാടില്ല. തൈസുൽ മുസ്താർ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയുള്ളവരെ വിശേഷിപ്പിച്ചത്. അവൻ കടം കൊടുക്കാൻ വെച്ചിട്ടുള്ള കൂറ്റനാടാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ശാപം കിട്ടുന്ന പ്രവൃത്തിയാണത്, ശാപം കിട്ടുന്ന പ്രവൃത്തി, ഒരു തരം ഹൈലത്താണത്. അങ്ങനെ ഈ ദീനിന്റെ മുഖം വികൃതമാക്കുന്ന ആളുകളുടെ മുന്നിൽ ഈ ദീനിനെ കുറിച്ച് മോശമായ ചിത്രമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ഇതുപോലുള്ള ബിദഅത്തുകാരുടെ ഹൈലത്തിന്റെ ആളുകളുടെ പക്കൽ ഉണ്ടാകും. അത് യഥാർത്ഥത്തിൽ യഹൂദികളുടെ പാരമ്പര്യമാണ്, അത് മുസ്ലിമീങ്ങൾ പിൻപറ്റാൻ പാടില്ല. യഹൂദികളുടെ ഒരു രീതിയാണ് ഇത്തരം ഹൈലത്തുകൾ, ദീനിന്റെ നിയമങ്ങൾ മറികടക്കാൻ കൗശലം പ്രയോഗിക്കുക എന്നത്. അത് പാടില്ലാത്തതാണ്, അത് പാടില്ല എന്നതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൂചന, അവിടുത്തെ കൽപ്പന, അവിടുത്തെ വിരോധം ഈ ഹദീസിലുണ്ട്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കണം, അത് ഈ വിഷയത്തിൽ മാത്രമല്ല, മറിച്ച് എല്ലാ വിഷയത്തിലും ബാധകമാണ്. അള്ളാഹു ഒരു വസ്തു ഹറാമാക്കിയാൽ അത് വിൽക്കുന്നതും ഹറാമാണ്, അത് വിൽക്കുക എന്നതും ഹറാമാണ്. അതായത് ആ വസ്തു എല്ലാ നിലക്കും ഹറാമാണെങ്കിൽ, എന്നാൽ നോക്കൂ, പട്ടുവസ്ത്രം അത് പുരുഷന് ഹറാമാണ്, സ്വർണം അത് പുരുഷന് ഹറാമാണ്, പക്ഷെ അത് വിൽപ്പന നടത്തുക എന്നത് ഹലാലാണ്, അത് വിൽക്കുക എന്നത് ഹലാലാണ്. കാരണം അത് എല്ലാവർക്കും ഹറാമായ കാര്യമല്ല, അതുകൊണ്ട് വേറെ ഉപകാരങ്ങളുണ്ട്, അതുകൊണ്ട് വേറെ ഉപകാരങ്ങളുണ്ട്, അതുകൊണ്ട് അത് വിൽക്കുക എന്നത് ഹലാലാണ്. ഹറാമ ഹലാലുകൾ മറികടക്കാൻ വേണ്ടി കൗശലം പ്രയോഗിക്കുക എന്നത് യഹൂദികളുടെ രീതിയാണ്. അവരുടെ ഏത് മാർഗമാകട്ടെ, അതിൽ നിന്ന് വിട്ടിട്ട് നിൽക്കാനാണ് മുസ്ലിമീങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം അള്ളാഹുവിന്റെ കോപത്തിനിരയായവരെന്നാണ് അള്ളാഹു അവരെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടാണ് അള്ളാഹുവിന്റെ കോപത്തിനിരയായത്. അതുപോലെ നമ്മൾ പ്രയോഗിക്കുകയാണോ, നമ്മൾ അള്ളാഹുവിന്റെ കോപത്തിന് ഇരയായു. ജനങ്ങൾ ഹറാമിനെ മറികടക്കാൻ അതിന് വേറെ പേരിടും, പലിശക്ക് വേറെ പേര്, പലിശ വാങ്ങാനും കൊടുക്കാനും വേറെ പേരാണ്. പലിശ എന്ന് പറയില്ല, ലാഭം എന്ന് പറയും. ഇപ്പൊ പേരിട്ടത് കൊണ്ട് പലിശ ലാഭമാവുകയില്ല, പലിശ പലിശ തന്നെയാണ്, ലാഭമേ ലാഭമാവും. പലിശ ലാഭമാവുകയില്ല, പലിശ അത് നഷ്ടമേ ആവുള്ളൂ, ലാഭമാവില്ല. യംഹഖുല്ലാഹു റിബ വയുർബി സദഖാത്ത്, അള്ളാഹു പലിശയെ തുടച്ചു നീക്കിയിരിക്കുന്നുവെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അതുപോലുള്ള ഹീലത്തുകൾ ഉപയോഗിക്കാൻ പാടില്ല. ഹറാം ഹറാമാണ്, ഹലാൽ ഹലാലാണ്. ഹറാം വ്യക്തമാണ്, ഹലാൽ വ്യക്തമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീൻ നന്നായി പഠിക്കാനും അത് മുറുകെ പിടിച്ച് മരണം വരെ ജീവിക്കാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വല്ലാഹു തആല ആലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലഹ് നബിയനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.